Лаудетур Йесус Христос. Йесу Христовിനെ സ്തുതിക്കുന്നു.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം ആറാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. ചിന്തകൾ പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ സനു ഔസേപ്പ്. അദ്ദേഹം റോമിലെ ലത്തീൻ സമൂഹത്തിന്റെ ചാപ്ലിനാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:40-45 വാക്യങ്ങൾ.
മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, February 11 ആരാധനക്രമമനുസരിച്ച് ആണ്ടുവട്ടത്തിലെ ആറാം ഞായർ. ഇന്നേ ദിനം തന്നെയാണ് 1858 February 11 വിശുദ്ധ ബെന്നദീത്തായിലൂടെ പ്രകാശമാനമായ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത്. സഭയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രമുഖവും പ്രശസ്തവുമാണ് ഇവിടം. അതിനുള്ള ഏക കാരണം എക്കാലവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത രോഗശാന്തി തന്നെയാണ്. ആയതിനാൽ തന്നെ ഇന്നേ ദിനം ആഗോളസഭ രോഗി ദിനമായി ആചരിക്കുകയാണ്. രോഗികളും പ്രായമായവരും അംഗവിഹീനരും ദൈവം സേവനത്തിനായി നമുക്ക് നൽകിയ വലിയ ദാനങ്ങളാണെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകരോഗി ദിനത്തിൽ സഭ നമ്മോട് പങ്കുവയ്ക്കുന്ന ചിന്ത വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:26-27 വചനങ്ങളാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. രോഗികളെ സസന്തോഷം സ്വഭവനത്തിൽ സ്വീകരിക്കാനും സംരക്ഷണം നൽകാനും സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതവും ശുശ്രൂഷയും രോഗികളെ സുഖപ്പെടുത്തുക എന്നതായിരുന്നു. അവിടുന്ന് രോഗികളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സുഖപ്പെടുത്തി. എല്ലാ രോഗങ്ങൾക്കുമുള്ള ദൈവത്തിൻ്റെ ഒറ്റമൂലിയായിരുന്നു യേശു ക്രിസ്തു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ, പരിധിയില്ലാത്ത വിശ്വാസത്തിന് പരമാവധി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു യേശുവിൻ്റെ പ്രബോധനങ്ങളും പഠനങ്ങളുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വാസരാഹിത്യത്തെ യേശു കഠിനമായി അപലപിക്കുകയും വിശ്വാസ തീക്ഷ്ണതയെ മുക്തകണ്ഠം ശ്ലാഘിക്കുകയും ചെയ്യുന്നത് സുവിശേഷങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. പ്രിയ സഹോദരരെ, കുഷ്ഠരോഗികളുടെ ചീഞ്ഞളിഞ്ഞ വ്രണങ്ങളും മുറിഞ്ഞുപോയ വിരലുകളും ഒട്ടും തന്നെ ശാരീരിക വേദന ഉളവാക്കുന്നവയല്ലെങ്കിലും ഈ രോഗം വരുത്തിവെക്കുന്ന മാനസിക പീഡനം വളരെ വലുതാണ്. ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ, പഴയ നിയമത്തിൽ 14 പുതിയ നിയമത്തിൽ 9 കുഷ്ഠരോഗികളെക്കുറിച്ച് സൂചനയുണ്ട്. ക്രിസ്തുവിന് വളരെ മുമ്പ് തന്നെ ഇസ്രായേലിലും പരിസര പ്രദേശങ്ങളിലും ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. യേശുനാഥൻ തൻ്റെ പരിസ്ഥിതികാലത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന വിവിധ സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ന് നാം വായിച്ചു കേട്ട മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്ന കുഷ്ഠരോഗിയുടെ സൗഖ്യമാണ്. സമാന്തര സുവിശേഷകരെല്ലാം ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇതിൻ്റെ പ്രാധാന്യവും വ്യക്തമാകുന്നു. യേശുനാഥൻ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചതിനു ശേഷം നടത്തുന്ന 3 അത്ഭുതമായിട്ടാണ് 1 അവസാന വാക്യങ്ങളിൽ മാർക്കോസ് സുവിശേഷകൻ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് കാരണം പാലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്കു വേണ്ടി എഴുതപ്പെട്ട വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിലെ ആദ്യ ഭാഗത്തെ മുഖ്യ പ്രമേയം യേശു മനുഷ്യപുത്രനും ദൈവപുത്രനും രക്ഷകനുമാണ് എന്ന ആദിമ സഭാവിശ്വാസത്തിൻ്റെ ക്രമേണയുള്ള ആവിഷ്കരണമാണ്. സുവിശേഷത്തിലെ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി. പ്രിയ സ്നേഹിതരെ, ഒരാളോടുള്ള വിധേയത്വത്തെയും അയാളിലുള്ള വിശ്വാസത്തെയും സൂചിപ്പിക്കുന്ന പ്രവൃത്തിയാണ് മുട്ടുകുത്തുക എന്നത്. മുട്ടുകുത്തുന്നവൻ അപേക്ഷയുമായി വരുന്നവനായിരിക്കും. കുഷ്ഠരോഗി പറഞ്ഞു, അങ്ങേയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇത് വളരെ വിചിത്രമായ ഒരപേക്ഷയായി നമുക്ക് തോന്നാം. ഇതല്പം ധിക്കാരമായി പോയില്ലേ എന്നും സംശയിക്കാം. എന്നാൽ അല്പം കൂടി ആഴത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. കുഷ്ഠരോഗിക്ക് യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സുന്ദരമായ ഒരു പ്രാർത്ഥനയായിരുന്നു ഇത്. മറ്റു രൂപത്തിൽ മാറ്റിക്കുറിച്ചാൽ, യേശുവേ, അങ്ങയുടെ ശക്തിയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ എന്ന മനോഹരമായ പ്രാർത്ഥനയായിരുന്നു അത് എന്ന് കാണാൻ കഴിയും. തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചോ താൻ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പീഡകളെക്കുറിച്ചോ അയാൾ യാതൊരു പരാതിയും യേശുവിൻ്റെ മുമ്പിൽ നിരത്തുന്നില്ല. ഇവയെല്ലാം മുൻകൂട്ടി അറിയാവുന്ന ഒരു വ്യക്തിയോട് എന്നതുപോലെയാണ് അയാൾ യേശുവിനോട് അപേക്ഷിക്കുന്നത്. യേശു ദൈവപുത്രനാണ്. അവിടത്തേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായിട്ടാണ് മാർക്കോസ് സുവിശേഷകൻ ഈ കുഷ്ഠരോഗിയെ ചിത്രീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 41-ാം വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈശോയുടെ സ്പർശം കൊണ്ട് രോഗം മാറുന്നു, ശുദ്ധത കൈവരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, കുടുംബത്തിൽ രോഗികൾ കൂടുതലായി കാണപ്പെടുന്നതിൻ്റെ കാരണം ഈശോയുടെ ഈ സ്പർശത്തിൻ്റെ അഭാവമാണ്. സ്പർശം എപ്പോഴും സൗഖ്യദായകമാണ്. സുവിശേഷം പറയുന്ന അവൻ്റെ സ്പർശം കരുണയും സ്നേഹവും നിറഞ്ഞതായിരുന്നു. പ്രിയ സ്നേഹിതരെ, തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ ബന്ധങ്ങളിലെ സ്പർശങ്ങളെല്ലാം തന്നെ കരുണയും സ്നേഹവും നിറഞ്ഞതാകട്ടെ. അവിടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യവും ശുദ്ധിയും ദൈവം പ്രദാനം ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പർശത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഗുണമാണ് അത് പരിശുദ്ധി പകരും എന്നുള്ളത്. അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് ഏറ്റവും മനോഹരമായി എഴുതിയിട്ടുള്ളത് കസാൻതിസാക്കിസാണ്. അദ്ദേഹം ഒരു സംഭവം ഇപ്രകാരം കുറിക്കുന്നു. ഫ്രാൻസിസും ലിയോയും കൂടെ ഒരു ദിവസം വൈകുന്നേരം നടക്കാനിറങ്ങുന്നു. അപ്പോഴതാ ദൂരെ ഒരു മണിയൊച്ച കേൾക്കുകയാണ്. ഫ്രാൻസിസ് ലിയോയോട് ചോദിക്കുകയാണ്, കൂട്ടുകാര, എന്ത് മണിയൊച്ചയാണ് നാം കേൾക്കുന്നത്? ലിയോ നോക്കി പറഞ്ഞു, ഒരു കുഷ്ഠരോഗി ദൂരെ മരങ്ങൾക്കിടയിലൂടെ നടന്നുപോകുന്നു. ഫ്രാൻസിസ് അത്യധികം സന്തോഷത്തോടുകൂടി കുഷ്ഠരോഗിയെ സ്വീകരിക്കുവാൻ രണ്ട് കരങ്ങളും തുറന്നുപിടിച്ച് കുഷ്ഠരോഗിക്കെതിരെ ഓടുകയാണ്. ഇതുകണ്ട കുഷ്ഠരോഗി ആശ്ചര്യത്തോടുകൂടി ഫ്രാൻസിസിനെ നോക്കി നിൽക്കുന്നു. ഈ കുഷ്ഠരോഗിയെ കണ്ടപാടെ അദ്ദേഹത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ മുഖങ്ങളും അറ്റുപോയ മാംസവും വൈകൃതമായ ശരീരഭാഗവും കൊണ്ട് ഫ്രാൻസിസ് ഈ കുഷ്ഠരോഗിയെ അമർത്തി ചുംബിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തോട് ചേർത്തു പിടിച്ച് അദ്ദേഹത്തെ വീണ്ടും ചുംബിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഫ്രാൻസിസ് അതാ അത്ഭുതം കാണുന്നു. വസ്ത്രമോ താൻ ചുംബിക്കുവാൻ പരിശ്രമിച്ച കുഷ്ഠരോഗിയെയോ അവിടെ കാണുന്നില്ല. അസീസിയിലെ ഫ്രാൻസിസ് നിലത്തുവീണ് നിലം ചുംബിക്കുന്നു. എഴുന്നേറ്റ് ലിയോയോട് ചോദിക്കുകയാണ്, ലിയോ നിനക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ലിയോ പറഞ്ഞു, ദൈവം ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്. ഫ്രാൻസിസ് ഇപ്രകാരം ലിയോയോട് പറഞ്ഞു, നാം എപ്പോഴാണോ മറ്റുള്ളവരുടെ വേദനകളും വ്രണങ്ങളും അസ്വസ്ഥതകളും ആകുലതകളും സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി ചുംബിക്കുന്നത്, അപ്പോഴൊക്കെ അവർ ക്രിസ്തുവായി മാറുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വിളിയും ഇതുതന്നെയാണ്. അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ, സുവിശേഷത്തിൽ നാം കണ്ട ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനായി. അപേക്ഷയുമായി വരുന്നവനെ ഉപേക്ഷിക്കാത്ത യേശു, രക്ഷയ്ക്ക് കാരണമായി ഭവിക്കുന്ന വിശ്വാസം, യേശുവിൻ്റെ വചനം എപ്പോഴും സൗഖ്യദായകം, യേശു നൽകുന്ന സൗഖ്യം പൂർണ്ണമാണ്, അനുഗ്രഹം ലഭിക്കുന്നവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. സ്നേഹീശോയെ, ഞാനും ഒരു രീതിയിൽ കുഷ്ഠരോഗിയുടെ അവസ്ഥയിലാണ്. എന്നെയും നീ സ്പർശിക്കണമേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ സുഖം പ്രാപിക്കും. അങ്ങയുടെ കരുണാസ്പർശത്താൽ ഞാൻ മറ്റുള്ളവരെ സ്പർശിക്കുമ്പോൾ അവിടെയൊക്കെയും ക്രിസ്തു സാക്ഷിയായി ക്രിസ്തു ചൈതന്യം പകരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.
കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ. ആരുമില്ലെനിക്കാരോരുമില്ല, നീ മാത്രമാണ് സർവം ശരണം. ആത്മാവായെന്നിൽ നീ വന്നിടണേ, എല്ലാം സഹിക്കാൻ നീ കൃപ ചൊരിയൂ. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ.
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. രചന ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ, സംഗീതം ജെറി അമൽദേവ്.
രോഗവേദനയിടയും മർത്യൻ വികലമേനിയാൽ പുകയുന്നിതാ, എങ്കിലും നിന്നിലൻ വിശ്വാസമാനന്ദം, നിൻ വചനത്തിനായി കാതോർപ്പു ഞാൻ, നിൻ വചനത്തിനായി കാതോർപ്പു ഞാൻ. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ,
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് റോമിലെ ലത്തീൻ സമൂഹത്തിന്റെ ചാപ്ലിനായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഫാദർ സനു ഔസേപ്പ് പങ്കുവച്ച സുവിശേഷ വിചിന്തനമാണ്.